രക്ഷ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദൈവത്തിലാകുന്നു എന്ന് പൗലോസ് നിരന്തരം പഠിപ്പിച്ചു. നമുക്ക് സ്വയമായി പ്രവർത്തിച്ച് സ്വന്തം ഗുണം കൊണ്ട് രക്ഷ പ്രാപിപ്പാൻ സാധിക്കില്ല. നാം ദൈവത്തിന്റെ ദാനമാകുന്ന രക്ഷ സ്വീകരിക്കുക മാത്രമാണ് വേണ്ടത്. പാപക്ഷമ പ്രാപിക്കുവാൻ വേറെ മാർഗമൊന്നുമില്ല. ഈ വലിയ സത്യത്തിൽ നിന്നും ഒരു മനുഷ്യനെ തെറ്റിക്കുവാൻ പിശാച് എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കും എന്ന് നാം കണ്ടു കഴിഞ്ഞു. ക്രിസ്തു തന്റെ സഭയെ ചേർത്തതിന് ശേഷം ഭൂമിയിൽ മഹാപീഡനകാലം ആരംഭിക്കുമെന്നും ആ കാലത്തിൽ അധർമ്മമൂർത്തി യോഹന്നാന്റെ ഭാഷയിൽ അന്തിക്രിസ്തു വെളിപ്പെടുമെന്നും പൗലോസ് വിശദീകരിക്കുന്ന ഭാഗമാണല്ലോ നാം കണ്ടുകൊണ്ടിരുന്നത്. നശിച്ചു പോകുന്നവരോടാണ് അവന്റെ പ്രവർത്തനങ്ങൾ ഫലിക്കുന്നത്. അവർ അടയാളങ്ങളാലും വ്യാജമായ അത്ഭുത പ്രവർത്തനങ്ങളാലും വരും. ദൈവവചനം അറിയാത്ത ആളുകളാണ് സാത്താന്റെ ചതിയിൽ വീഴുന്നത്. ക്രിസ്തുവിന്റെ വരവിന്റെ പ്രവർത്തനീയമായ വശമാണ് ഇനിയും നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഈ ലേഖനത്തിൽ പൗലോസ് ഇനിയും പ്രവൃത്തിപരമായ വിഷയങ്ങളിലേക്ക് കടക്കുന്നു. ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവിന്റെ വെളിച്ചത്തിൽ ഒരു വിശ്വാസി ക്രിസ്തുവിന്റെ വരവിൽ താൻ വിശ്വസിക്കുന്നു എന്ന് പ്രകടമാക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതമാണ് ജീവിക്കേണ്ടത്. വെളിയിലേക്ക് ചാടി ഇറങ്ങി ആകാശത്തേക്ക് നോക്കി ഓ കർത്താവ് ഇപ്പോൾ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതല്ല വിശ്വസിക്കുന്നത്. അങ്ങനെ മാത്രം ചെയ്യുന്നത് ഭക്തിപൂർവമായ ഒരു വിഡ്ഢിത്തമാകുന്നു. ഒരു വ്യക്തി ക്രിസ്തുവിന്റെ വരവിങ്കൽ വിശ്വസിക്കുന്നു എങ്കിൽ അത് മൂന്ന് വ്യത്യസ്ത വിധങ്ങളിൽ വെളിപ്പെടുത്തും. തിരുവചനത്തോടുള്ള അവന്റെ മനോഭാവത്തെ അത് ബാധിക്കും, അവന്റെ നടപ്പിനെ അത് ബാധിക്കും, അവന്റെ ജോലിയെ അത് ബാധിക്കും. ഒന്നാമത്, ഒരു വിശ്വാസി ദൈവവചനത്തിൽ ഉറച്ച വ്യക്തിയായിരിക്കണം. 13-14 വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കട്ടെ. 2:13-14, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടമ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഞാൻ വിശ്വസിക്കുന്നത് ഈ രണ്ട് വാക്യങ്ങൾ രക്ഷയുടെ മൊത്തം വർണ്ണചിത്രം നമുക്ക് നൽകുന്നു എന്നത്രേ. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവ രക്ഷ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ഉള്ളതെല്ലാം വിവരിക്കുകയാകുന്നു ചെയ്യുന്നത്. രക്ഷയ്ക്കായി ഒന്ന് രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. ഇത് റോമലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. റോമലേഖന 8-ാം അധ്യായത്തിന്റെ 28 മുതൽ നാം വായിക്കുമ്പോൾ കാണുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചുമിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? ഇവിടെ 2 തെസ്സലോനിക്കരിലും പൗലോസ് എഴുതുന്നത് കൃത്യമായി അതുതന്നെയാണ്. ദൈവം നിങ്ങളെ ആദ്യം മുതൽ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. അത് ഭൂതകാലത്തിലേക്ക് നോക്കുകയാണ്. എനിക്കാകെ അറിയാവുന്നത് ഇത് പറയുന്നത് മാത്രമാണ്. ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. നാം ഇവിടെ വന്നു പിറക്കുന്നതിന് മുൻപ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്നാണോ നിങ്ങൾ എന്നോട് പറയുവാൻ പോകുന്നത്? സ്പർജൻ എന്ന് പറയുന്ന വലിയ പ്രസംഗകൻ പറയുമായിരുന്നു, ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ് ദൈവം എന്നെ തെരഞ്ഞെടുത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഞാൻ ഇവിടെ എത്തുന്നത് വരെ അവൻ താമസിച്ചിരുന്നെങ്കിൽ അവൻ എന്നെ ഒരിക്കലും തെരഞ്ഞെടുക്കുമായിരുന്നില്ല എന്ന്. അതിന്റെ ലളിതമായുള്ള അർത്ഥം, താങ്കൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അത് ദൈവത്തിനൊരു ആശ്ചര്യഹേതു ആയിരിക്കുകയില്ല. എന്നാൽ ആ നാണയത്തിന് മറ്റൊരു വശമുണ്ട്, കടന്നു വരുന്ന ഏവനും എന്നുള്ളതാണത്. കടന്നു വരുവാൻ താല്പര്യപ്പെടുന്നവരാണ് വാസ്തവത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. കടന്നു വരുവാൻ താല്പര്യപ്പെടാത്തവർ തെരഞ്ഞെടുക്കപ്പെടാത്തവരാകുന്നു. യേശു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ എന്ന്. രക്ഷയുടെ ന്യായമായൊരു വാഗ്ദാനമാകുന്നു അത്, ആത്മാർത്ഥമായ തീർച്ചയുള്ള ഒരു വാഗ്ദാനം. അതിനോട് അധികം ഒന്നും ചേർത്തിട്ടില്ല. താങ്കൾ വരുന്നില്ല എങ്കിൽ അത് താങ്കളെ തെരഞ്ഞെടുത്തിട്ടില്ലാത്തത് കൊണ്ട് ആകുന്നു എന്നർത്ഥമില്ല. ഒരിക്കലുമല്ല, താങ്കൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരാത്തതിന് കാരണം താങ്കൾക്ക് ദാഹമില്ലാത്തത് കൊണ്ടാണ്. അതായത് ഒരു രക്ഷകനെ താങ്കൾക്ക് ആവശ്യമുണ്ടെന്ന് താങ്കൾ കരുതുന്നില്ല, താങ്കൾ ദാഹിച്ചിരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിങ്കിലേക്ക് വരിക. രണ്ടാമതായി ആത്മാവിന്റെ വിശുദ്ധീകരണത്താൽ നിങ്ങൾ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു, എന്നാൽ പുറകോട്ട് നോക്കുന്നു, കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിയുന്നു, ഇപ്പോൾ ആത്മാവിന്റെ വിശുദ്ധീകരണം വർത്തമാന കാലത്തിലേക്ക് നോക്കുന്നു. വിശുദ്ധീകരണം എന്ന പദവി അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയ്ക്കായും പ്രവർത്തനത്തിനായും നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷകനായി അംഗീകരിക്കുമ്പോൾ താങ്കൾ ക്രിസ്തുവിലാകുന്നു. അതാണ് വിശുദ്ധീകരണം എന്ന അവസ്ഥ. അത് രക്ഷയുടെ ഭൂതകാലമാകുന്നു. അത് മാത്രമല്ല, രക്ഷയുടെ പ്രവൃത്തിപരമായ വശവുമുണ്ട്. അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ താങ്കളും ഞാനും കൃപയിൽ വളരേണ്ടതുണ്ട്. മൂന്നാമതായി സത്യത്തിന്റെ വിശ്വാസം. അതിന്റെ അർത്ഥം ഒരു വിശ്വാസി ദൈവവചനം പഠിക്കുവാൻ തുടങ്ങുന്നു എന്നാണ്. അങ്ങനെയാണ് അവൻ വളരുവാനും പുരോഗമിക്കുവാനും പോകുന്നത്. നാലാമതായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാൻ, ഇത് ഭാവിയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഉൾപ്രാവണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒന്ന് യോഹന്നാൻ 3:2 രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അതുമാത്രമല്ല, കൊലോസ്ലേഖനം 1:27 നാം കാണുന്ന പ്രസ്താവന, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിനിഷ്ടമായി, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അത് ഭാവിയിലേക്ക് നോക്കുന്നതാണ്. എത്ര മഹത്വകരമായ, മനോഹരമായ ഒരു ഭാവിയാണ് നമുക്കുള്ളത്. ഈ രണ്ട് വാക്യങ്ങൾ രക്ഷയുടെ മൊത്തം ചിത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നാം രക്ഷിക്കപ്പെടും എന്നുള്ളത്, അതെല്ലാം ദൈവത്തിന്റെ മാത്രം പ്രവർത്തനമാണ്. ഇനി 15 നോക്കിക്കാട്ടെ. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. പൗലോസ് സഹോദരന്മാരോട് പറയുകയാണ്, താൻ അവരോടുകൂടെ ആയിരുന്നപ്പോൾ അവരെ പഠിപ്പിച്ച കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയെ നിർത്തുന്നതും സ്ഥിരമായി നിർത്തുന്നതും ദൈവവചനമാകുന്നു. 16, 17 വാക്യങ്ങളിൽ നാം കാണുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും സന്തോഷവും നൽകുന്നത് യേശു ക്രിസ്തു ആകുന്നു. അവനിത് തൻ്റെ വചനത്തിലൂടെയാണ് ചെയ്യുന്നത്. അത് നമ്മെ എല്ലാം നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തും. ദൈവവചന പഠനം കർത്താവിന്റെ വേലയിലെ നമ്മെ നയിക്കും. ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, അത് നമ്മെ ആത്മീയമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും, സ്ഥിരപ്പെടുത്തും. എന്നാൽ നാം ദൈവവചനത്തിൽ വേരൂന്നി ഉറപ്പുള്ളവരായിരിക്കണം എന്നത്രേ നാം കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ നാം അലഞ്ഞുഴലുകയില്ല. നമ്മുടെ മനസ്സും ഹൃദയങ്ങളും അവനിൽ കേന്ദ്രീകൃതമായിരിക്കും. അത് വരുമ്പോൾ നാം കേൾക്കുന്ന ഓരോ പ്രസംഗത്തിനും അനുസരിച്ച് ഉപദേശം മാറ്റില്ല. ഓരോ പുതിയ പുസ്തകത്തിനും അനുസരണമായി നാം തിരിഞ്ഞുപോകുകയില്ല. നാം വിശ്വാസത്തിൽ സ്ഥിരപ്പെടേണ്ടതുണ്ട്. അനേകരും എത്ര പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് മുൻപോട്ട് പോകുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ താങ്കളെ നയിക്കുന്നത് ദൈവവചനമാകുന്നു. വിശ്വാസികൾ തങ്ങളുടെ പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെട്ടവരായിരിക്കണമെന്ന് 3 നാം കാണുന്നതാണ്. ദൈവവചനം പഠിക്കാതെ, അതിനോട് താല്പര്യമില്ലാതെ താങ്കൾ കർത്താവിന്റെ വരവിനെ എത്ര കൊതിയോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വഞ്ചനയാണ്. അത് യാതൊരു അർത്ഥവുമില്ലാത്ത പ്രസ്താവനയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുകയില്ല. അത് താങ്കളെ പ്രവർത്തനത്തിലേക്ക് നയിക്കുകയില്ല. കർത്താവായി യേശു വരുന്നു എന്ന് നിങ്ങൾ വാസ്തവമായി വിശ്വസിക്കുന്നുവെങ്കിൽ അവനു വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ ധൃതിയായിരിക്കും. ഒരു ദിവസം താങ്കൾ അവന് കണക്ക് കൊടുക്കുവാൻ പോവുകയാണ്. നാളെ അവൻ ഇവിടെ വരുവാൻ പോകുന്നു എങ്കിൽ നാം ഇന്ന് വളരെ ധൃതിയായിരിക്കേണ്ടതാണല്ലേ? നാം അവന്റെ വരവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അതാണ്. ഇനിയും നാം 3 പ്രവേശിക്കാൻ പോവുകയാണ്. വിശ്വാസികൾ എന്ന അവസ്ഥയിൽ നമുക്ക് ഏതാനും ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാണ് 3 പൗലോസ് പറയുന്നത്. പൗലോസ് FAC വിശ്വാസികളോട് പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി നടക്കുവീൻ എന്ന്. ഇപ്പോൾ പൗലോസ് അതേ കാര്യമാണ് തെസലോനിക്കയിലെ വിശ്വാസികളോട് പറയുന്നത്. മൂന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുവാൻ ഒരു വിശ്വാസിയെ ശക്തനാക്കുന്നത് ദൈവത്തിന്റെ വചനമാകുന്നു എന്ന് പൗലോസ് പറയുന്നു. ദൈവവചനം ഒരു വിശ്വാസി അവന്റെ നടപ്പിൽ സ്ഥിരപ്പെടുത്തുന്നു. ഒടുവിൽ സഹോദരന്മാരെ, ഈ ലേഖനത്തിന്റെ ഉപസംഹാരത്തിലേക്ക് പൗലോസ് വരികയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ പങ്കാളികളാകാവുന്ന ഒരു കാര്യം അത്ര പ്രാർത്ഥന. പ്രാർത്ഥന ആത്മാവിന്റെ ഒരു വരമാകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പ്രാർത്ഥന എല്ലാ വിശ്വാസികളും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാകുന്നു. ഓരോ പ്രവർത്തനവും വിജയിക്കണമെങ്കിൽ പ്രാർത്ഥന അതിന്റെ പിൻപിൽ ഉണ്ടായിരിക്കണം. ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ പിൻബലമില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ ഫലമില്ലാത്തതാകും. ശുശ്രൂഷയിൽ മുന്നിട്ട് നിൽക്കുന്ന ഓരോ സുവിശേഷകനും ദൈവവചനത്തിന്റെ പ്രസംഗകനും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന വചനം പഠിപ്പിക്കുന്നവർക്കും അവരുടെ പിൻപിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. പൗലോസ് തനിക്ക് വേണ്ടി തെസലോനിക്കയിലെ വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് കർത്താവിന്റെ വചനം വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനാകുന്നു. പൗലോസിന് വളരെ പ്രത്യേകമായ ഒരു ശുശ്രൂഷയായിരുന്നു ഉണ്ടായിരുന്നത്. അവനൊരു സുവിശേഷകനായിരുന്നു. നാടെല്ലാം നടന്ന് സുവിശേഷം പ്രസംഗിച്ചിരുന്ന ഒരു സുവിശേഷകൻ, പ്രേഷിത പ്രവർത്തകൻ. അത് മാത്രമല്ല, അവനൊരു സഭാ ശുശ്രൂഷകനും ദൈവവചനം പഠിപ്പിക്കുന്ന ഉപദേഷ്ടാവുമായിരുന്നു. ഈ പറഞ്ഞ സ്ഥാനങ്ങളെല്ലാം പൗലോസ് ഭംഗിയായി ചെയ്തു. തെസലോനിക്കരുടെ ഇടയിലും അവൻ അതെല്ലാം നിർവഹിച്ചു. അവൻ അവരെ കർത്താവിലേക്ക് നയിച്ചു, അവരെ വചനം പഠിപ്പിച്ചു. ഇപ്പോൾ അവൻ അവരുടെ ശുശ്രൂഷകനെ പോലെയാണ്. ഈ ലേഖനത്തിലൂടെ സംസാരിക്കുന്നത് അവൻ അങ്ങനെയാണ്. അവൻ അവരെ വചനത്തിൽ ഉപദേശിക്കുക മാത്രമല്ല, അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ ഗുണദോഷിക്കുവാനും അവൻ ശ്രമിക്കുന്നു. അവർ ചെയ്യണം എന്ന് അവൻ അവരോട് പറയുന്ന ഒരു വിഷയം പ്രാർത്ഥിക്കുവാനാണ്. കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അതെ, ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. ഈ വിഷയം ദൈവത്തിന്റെ ആത്മാവ് വലിയൊരു ഭാരമായി എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ അനേകം ദൈവമക്കളുടെ ഹൃദയത്തിലും ഇതൊരു ഭാരമേറിയ വിഷയമായി ഞാൻ മനസ്സിലാക്കും. സഭാചരിത്രത്തിൽ ഏതൊരു കാലത്തും ഉണർവിന് നിദാനമായിട്ടുള്ള പ്രഥമവും പ്രധാനവുമായ ഘടകം വിശ്വാസികളുടെ ഭാരത്തോടുകൂടിയ പ്രാർത്ഥനയായിരുന്നു. സുവിശേഷീകരണം ഒരു പരിപാടിയാകുന്നതിന് മുൻപ് അതൊരു ഭാരമായിത്തീരണം, ഹൃദയത്തിന്റെ ആവേശമാകണം. എന്റെ ദൈവമേ, എനിക്ക് ആത്മാക്കളെ തരൂ, അല്ലെങ്കിൽ എന്റെ ആത്മാവിനെ എടുത്തുകൊള്ളൂ എന്ന് ജോൺ നോക്സ് എന്ന വിശുദ്ധൻ കരഞ്ഞു. മോശ തന്റെ ജനത്തിനു വേണ്ടി ദൈവത്തോട് കരഞ്ഞു. പ്രാർത്ഥന സ്വർഗത്തിന്റെ ഭാഷയാണ്. ദൈവത്തിന്റെ ചിന്തകൾ അവന് പിൻപേ ചിന്തിക്കുന്നതാണ് പ്രാർത്ഥന. അന്ധകാര ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് പ്രാർത്ഥന. മനുഷ്യന്റെ ശക്തിഹീനതയെ ദൈവത്തിന്റെ സർവശക്തിയുമായി ബന്ധിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നാൽ തങ്ങളുടെ ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഉപാധിയായിട്ടാണ് പലരും ചിന്തിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ ആയിത്തീർന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസന്നിധിയിൽ ചെന്ന് തന്റെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അവകാശമുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ ഒരിക്കലും തന്റെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടേണ്ടതില്ല. അതൊക്കെ ചോദിക്കുന്നതിന് മുൻപ് കർത്താവ് അറിയുന്നു. അവിടുന്ന് താങ്കൾ അവനുമായി ബന്ധപ്പെട്ടപ്പോൾ അപ്പോൾ തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നുമുണ്ട്. നമ്മുടെ വിചാരപ്പെടലുകളെല്ലാം കർത്താവിനെ അറിയിച്ചാൽ മതി. അങ്ങനെ അറിയിക്കുന്നത് നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ആകുല ചിന്തകൾ പോകുവാനാണ്. അങ്ങനെ അർപ്പിച്ചു കഴിഞ്ഞാൽ ആത്മീക ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിക്കു വേണ്ടി പിശാചിന്റെ ബന്ധത്തിൽ കഴിയുന്ന, അതെ, രക്ഷിക്കപ്പെടാത്തവരുടെ വിടുതലിന് വേണ്ടി ആത്മീക ശുശ്രൂഷയിലായിരിക്കുന്നവരുടെ ഫലപ്രദമായ ശുശ്രൂഷയ്ക്കായി നാം പ്രാർത്ഥിക്കണം. അതെ, ദൈവമക്കൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കേണ്ടതാണ്. പ്രിയരെ, നമുക്കിന്ന് ആവശ്യം ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെയാണ്. അനേകരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാലാണ് എനിക്ക് ശുശ്രൂഷിപ്പാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിന്ന് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയില്ല. മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ താങ്കൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനം വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ദൈവവചനം ഇന്ന് ഉയർത്തപ്പെടേണ്ടതുണ്ട്. ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തെ ഉയർത്തുവാൻ വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ തന്നെ അതിന് വളരെ കുറച്ച് ശ്രദ്ധ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതെന്നെ വളരെയേറെ ഭാരപ്പെടുത്തുന്നു. സുവിശേഷ വിഹിത സഭകൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ തന്നെ ദൈവവചനത്തെ അപ്രധാനമായി തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ഇന്നായിരിക്കുന്നത്. ദൈവവചനത്തെ ഉപേക്ഷിച്ച് ലോകമൈത്വത്തിലേക്ക് പോയ സഭകളെ തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമത്തിൽ ഇന്ന് സഭകൾ ആത്മീകത്വത്തിൻ്റെ പുറംചട്ടയണിഞ്ഞ ജഡീകത്വത്തിൽ വീണുപോയിരിക്കുന്നു. അമിതഭക്തി നടിച്ച് ഭൗതിക നേട്ടങ്ങൾ ദൈവത്തിങ്കിൽ നിന്നും തട്ടിപ്പറിക്കാമെന്നുള്ള ജഡീകത്വ ചിന്താഗതി, ദൈവദിനം വിശ്വസിക്കുന്നു എന്ന് ആളുകൾ അവകാശപ്പെടുന്ന പക്ഷം അവർ അതിൽ എഴുതിയിരിക്കുന്നത് എന്താകുന്നു എന്ന് കണ്ടുപിടിക്കുവാൻ കഴിയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ സഭാ ശുശ്രൂഷകനായി പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. ഞാൻ വളരെ സൂക്ഷിച്ചു പറയട്ടെ, ഒരു സഭാ ശുശ്രൂഷകൻ എന്ന അവസ്ഥയുടെ ഭാരം എനിക്കറിയാം. ബൈബിൾ പഠിപ്പിക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്വത്തിന്റെ ഘനം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ പോയി കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്നതിന്റെ പല മടങ്ങ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു സഭാ ശുശ്രൂഷകന്റേത്. അത് 1000 പേരുള്ള സഭയാണെങ്കിലും ശരി, 100 പേരുള്ള സഭയാണെങ്കിലും ശരി, ഒരു ശുശ്രൂഷകന് വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള പലരുമായി നിരന്തരം ബന്ധപ്പെടുന്ന വ്യക്തിയാണ് സഭാ ശുശ്രൂഷകൻ. യുക്തിരഹിതമായി ചിന്തിക്കുന്ന ഒരു വലിയ പങ്കാകുന്നു സഭാംഗങ്ങൾ. അച്ഛനെ ഏതെല്ലാം വിധത്തിലാണ് കുറ്റപ്പെടുത്തുന്നത്? എല്ലാവരുടെയും ഇഷ്ടത്തിന് തുള്ളുന്ന സഭാ ശുശ്രൂഷകരെയാണ് എല്ലാവർക്കും ആവശ്യം. കഴിഞ്ഞ ഒരു ദിവസം ഒരു അച്ഛനെതിരെ ഒരു വ്യക്തി കേസ് കൊടുത്തു. വിഷയം, ഈ പറഞ്ഞ മനുഷ്യൻ സഭയ്ക്കും സമൂഹത്തിനും അംഗീകരിക്കുവാൻ സാധിക്കാത്ത വിധം രണ്ടാമത് വിവാഹം കഴിച്ചു. അത് ഇടവക കമ്മിറ്റിയിൽ ചോദ്യമായി. ഫലമോ, അച്ഛൻ കോടതി കയറിക്കൂ. ഇതുപോലെ എത്രയെത്ര കാര്യങ്ങൾ. സഭാ ശുശ്രൂഷകന്മാരെ കൂലി കൊടുത്താക്കിയിരിക്കുന്നത് ഞങ്ങളുടെ പാദസേവ ചെയ്യുവാനല്ലേ എന്ന ഭാവമാണ് അനേകർക്കും. 3 വർഷത്തിലൊരിക്കൽ സ്ഥലം മാറ്റമുള്ളത് കൊണ്ടാണ് പലരും കുറെ നാൾ കൂടുതൽ ജീവിച്ചു പോകുന്നത് കേട്ടോ. പുതുതായി ചെല്ലുന്നിടത്ത് ആദ്യം അല്പം താല്പര്യമൊക്കെ കാണിക്കുമല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് തങ്ങളുടെ സഭാ ശുശ്രൂഷകന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആരും അവരെ വിമർശിച്ചുകൊണ്ട് നാട് നീളെ നടക്കില്ല. പൗലോസ് തനിക്ക് വേണ്ടി തെസലോനിക്കർ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഒരു കാരണം, വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനാണ്. സഭയിൽ വല്ലാത്തവരും ദുഷ്ടന്മാരും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം അങ്ങനെയുള്ളവർ മാത്രമേ ഉള്ളെന്നല്ലേ. അത് ശരിയല്ല, അല്ലാത്തവരുമുണ്ട്. ഈ പ്രതിസന്ധികളിൽ വിജയിക്കുവാൻ വേണ്ടി നാം ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ സ്ഥലത്ത് സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുകയും വചനം പഠിപ്പിക്കുകയും ചെയ്യുന്ന എന്നെ പോലെയുള്ളവരെക്കാൾ വളരെ ഭാരമേറിയ ഉത്തരവാദിത്വമാകുന്നു സഭാ ശുശ്രൂഷകന്മാർക്കുള്ളത് എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് താൻ വിടുവിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുവാൻ പൗലോസ് ആവശ്യപ്പെടുന്നു. എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വിഷയം, സുവിശേഷം പ്രചരിക്കുന്നതിന് മറ്റെന്തിനേക്കാളും ഏറെ തടസ്സമായി നിൽക്കുന്നത് സഭയ്ക്കുള്ളിലുള്ള ആളുകളാണ്. മറ്റെന്തും അതിനുശേഷമേ ഉള്ളൂ. ഈ പറഞ്ഞതിനേക്കാൾ വലിയൊരു തടസ്സം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനും വയ്യ. ഇന്ന് സഭ മഹാപീഡനത്തിലൂടെ അല്ല പോകുന്നതെന്ന് പറഞ്ഞാൽ അത്ര ശരിയാകുകയില്ല. സുവിശേഷം അറിയിക്കുവാൻ തടസ്സമായി സഭാദിനങ്ങൾ തന്നെ ഉണ്ട്. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ എന്ന് പൗലോസ് പറയുമ്പോൾ ഏതെങ്കിലും വിശ്വാസമെന്നല്ല ഇവിടെ വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത്. ക്രിസ്തീയ വിശ്വാസമാകുന്നു, അതായത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ അവർ ഉപദേശത്തെ മുറുകെ പിടിക്കുന്നില്ലല്ലോ എന്നാണ്. സഭയ്ക്ക് അപ്പോസ്തലന്മാർ നൽകിയ ഉപദേശത്തിലാണ് സഭയുടെ അടിസ്ഥാനം. അതത്രേ നാം ഉപദേശിക്കേണ്ടത്, പ്രസംഗിക്കേണ്ടത്. ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ സത്യം മുറുകെ പിടിക്കുന്നതും അവന്റെ വരവിന് വേണ്ടി താല്പര്യപ്പെട്ടിരിക്കുന്നതും ഒരു കാര്യം, എന്നാൽ ആ വലിയ സത്യത്തിന് യോഗ്യമായി നടക്കുന്നത് വേറൊരു കാര്യം. ഇതത്രേ പൗലോസ് തെസലോനിക്കർക്ക് എഴുതുന്നത്. നാം വാസ്തവത്തിൽ അവന്റെ പ്രത്യക്ഷതയെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് നാം ദൈവവചനവുമായുള്ള നമ്മുടെ ബന്ധത്താലും ഈ ആയുസ്സിലെ നമ്മുടെ നടപ്പിനാലും തെളിയിക്കും. 3 വാക്യത്തിൽ നാം കാണുന്നത്, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അത് മനോഹരമായിരിക്കുന്നില്ലേ. അനേകം അവസരങ്ങളിൽ ഞാൻ കർത്താവിനെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവൻ ഒരിക്കൽ പോലും എന്നോട് ആ വിധം പെരുമാറിയിട്ടില്ല. അവിടുന്ന് വിശ്വസ്തനാണ്, അവനെപ്പോഴും വിശ്വസ്തനാണ്. ദൈവമക്കൾ ഓരോരുത്തരും ഈ വാക്യത്തെ മുറുകെ പിടിക്കണം. കർത്താവ് വിശ്വസ്തനാണ്, അവൻ നിങ്ങളെ ഉറപ്പിക്കും. വിശ്വാസികൾ ഉറപ്പുള്ളവരായിരിക്കണം. ഇപ്പോൾ ഭവനങ്ങളിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷമാണ്, സഭകളിലെ സ്ഥിതി അതിനേക്കാൾ മോശമാണ്. വിശ്വാസികളുടെ ജീവിതങ്ങളും അടുക്കും ചിട്ടയും ഇല്ലാത്തതുപോലെയാണ്. നാം സ്ഥിരമാക്കപ്പെടേണ്ടതുണ്ട്. ഒരു വിശ്വാസി എന്ന നിലയിൽ താങ്കൾക്ക് എങ്ങനെ ഉറപ്പായിരിക്കാം? അതെ, ദൈവവചനത്തിലേക്ക് വന്ന് ദൈവവചനം താങ്കളിൽ അതിൻ്റെ സ്വാധീനം ഉപയോഗിക്കുവാൻ അനുവദിക്കുന്നതിലൂടെ. ദൈവം ഓരോ വ്യക്തിയിലും തൻ്റെ വചനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം ഓർക്കണം. നാം ദൈവം പ്രവർത്തിക്കുവാൻ നമ്മുടെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മിലൂടെ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടുന്ന് വിശ്വസ്തനാണ്. നാം അവനോടുള്ള സ്നേഹത്തിലും ഭക്തിയിലും വിശ്വസ്തരാണോ? നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നാം വിശ്വസ്തരാണോ? ഒരു നിമിഷം താങ്കളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സ്വയപരിശോധന ചെയ്താട്ടെ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം.